ദൈവത്തിന് മഹത്വം. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 62 ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിന് മാറ്റമില്ലാത്ത നാമത്തിൽ തലശ്ശേരിയിൽ നിന്നും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ തിരുവചന ചിന്ത യോഹന്നാൻ എഴുതിയ 1:5:21 നിന്നാണ്. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളു. വേദപുസ്തകത്തിൽ ദൈവം ഏറ്റവും വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാണ് വിഗ്രഹാരാധന. പഴയ നിയമ ബൈബിളും പുതിയ നിയമ ബൈബിളും ഒരുപോലെ അതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നു. വ്യഭിചാരത്തോടും പരസംഗത്തോടുമാണ് വിഗ്രഹാരാധനയെ ഉപമിച്ചിരിക്കുന്നത്. വേദപുസ്തകം ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത് വിഗ്രഹാരാധനയ്ക്ക് എതിരെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. 90 എഫസോസിൽ വച്ച് യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനാൽ ഈ ലേഖനം എഴുതപ്പെട്ടു. പരിശുദ്ധ സത്യവേദപുസ്തകത്തിലെ 62 പുസ്തകമാണിത്. ഇതിൻ്റെ ഉള്ളടക്കം ദൈവസ്നേഹത്തെയും ക്രിസ്തീയ ജീവിതത്തെയും സ്വഭാവത്തെയും കുറിച്ചുള്ള പ്രായോഗിക പഠിപ്പിക്കലുകൾ, ക്രിസ്തീയ കൂട്ടായ്മ, ദൈവിക സ്നേഹം, സത്യത്തിൻ്റെ ആത്മാവ്, വ്യാജത്തിൻ്റെ ആത്മാവ്, ക്രിസ്ത്യാനിത്വം, യേശുക്രിസ്തു എന്നിവയെക്കുറിച്ചുള്ള ആഴമേറിയ പഠിപ്പിക്കലുകൾ ഈ ലേഖനത്തിലുണ്ട്. കുറിവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 1 യോഹന്നാൻ 5:21, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. വെളിപ്പാട് പുസ്തകം 9:20 ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള വിഗ്രഹങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല എന്ന് വായിക്കുന്നു. കൊറോണ പോലെയുള്ള മഹാവ്യാധികൾ ലോകത്തെ പിടിച്ച് അനേകർ മരിച്ചു തീരുമ്പോഴും ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിന് പകരം തങ്ങളുടെ വിഗ്രഹങ്ങളിലേക്ക് തിരിയുമെന്ന് പ്രവചനാത്മാവിൽ വെളിപ്പാട് പുസ്തകത്തിൽ മുൻകൂട്ടി എഴുതിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സഭയ്ക്കുള്ള ദൗത്യം വളരെ വലുതാണ്. ലോകത്തെ ദൈവസ്നേഹത്തിലേക്ക് ആഹ്വാനം ചെയ്ത് തങ്ങളുടെ കൈപ്പണിയിൽ നിന്നും ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് മനംതിരിച്ച് കൊണ്ടുവരുന്നതിൽ സഭയ്ക്ക് അതിപ്രധാനമായ ദൗത്യമുണ്ട്. അത് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകുവാനിടയായി തീരട്ടെ. 1 പത്രോസിൻ ലേഖനം 1:9 നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന് അവർ തന്നെ പറയുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. പുതിയ നിയമം അതിശക്തമായി തന്നെ വിഗ്രഹാരാധനയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നത് മറ്റൊരു വാക്യത്തിലൂടെ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത് റോമാലേഖനം 1:21 അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയങ്ങളിലെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. അവർ ജീവനുള്ള ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവവും അവരെ തങ്ങളിൽ തന്നെ വിഭ്രമത്തിനൊത്തവണ്ണം അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു കളഞ്ഞു എന്നവിടെ വായിക്കുകയാണ്. ഓ, വിഗ്രഹാരാധന പോലെയുള്ള പാപത്തിലേക്ക് ജനം തിരിയുമ്പോൾ തെറ്റായ ജീവിതശൈലികളിലേക്കും അത് നമ്മെ കൊണ്ടെത്തിക്കുമെന്ന് തിരുവചനം വ്യക്തമായി പറയുകയാണ്. 2 കൊരിന്ത്യലേഖനം 6:16 ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത എന്നീ പുതിയ നിയമ വാക്യങ്ങൾ മാത്രമല്ല ഒട്ടനവധി പഴയ നിയമ വാക്യങ്ങളും വിഗ്രഹാരാധനയ്ക്കെതിരെ അതിശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 10 കൽപ്പനകളിൽ 2 കൽപ്പന പുറപ്പാട് പുസ്തകം 4 പുറപ്പാട് പുസ്തകം 20 4 മുതൽ വാക്യങ്ങളിലും ആവർത്തന പുസ്തകം 4:15 വാക്യങ്ങളിലും കാണുവാൻ നിൽക്കണം കഴിയുന്നു. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുതെന്ന് ഖണ്ഡിതമായി പറഞ്ഞുകൊണ്ട് പ്രതിമ ഉണ്ടാക്കരുതെന്നും നമസ്കരിക്കരുതെന്നും വ്യക്തമാക്കുക മാത്രമല്ല, ഓ ഈ വിഗ്രഹാരാധന നിമിത്തമുള്ള പാപത്തിൽ ഇടപെടുന്നവർക്ക് അവർ 4 തലമുറ വരെ അത് മക്കളുടെ മേലും കൊച്ചുമക്കളുടെ മേലും സന്ദർശിച്ച് ദൈവകോപം വിളിച്ചു വരുത്തുമെന്ന് ശക്തമായ ദൈവത്തിൻ്റെ വചനം മുന്നറിയിപ്പ് നൽകുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യിരെമ്യാ പ്രവചനം 10:3 ഇങ്ങനെ പറയുന്നു, ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിച്ചുള്ളതാകുന്നുവെന്നും അവ വെള്ളരിത്തോട്ടത്തിലെ തൂടുപോലെ മാത്രമാകുന്നു എന്നും തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. യെശയ്യാ പ്രവചനം 44:9-19 വരെയുള്ള വാക്യങ്ങൾ വളരെ രസകരമായി വിഗ്രഹാരാധനയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നു. വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം, അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല, അവരുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നതുമില്ല, ലജ്ജിച്ചു പോകുന്നതേ ഉള്ളൂ. ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒന്നിനും കൊള്ളരുതാത്ത ഒരു വിഗ്രഹത്തെ വാർക്കുകയോ ചെയ്യുന്നവനാർ? ഇതാ അവൻ്റെ കൂട്ടക്കാർ എല്ലാവരും ലജ്ജിച്ചു പോകുന്നു. കൗശല പണിക്കാരോ മനുഷ്യരത്രേ? അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിൽക്കട്ടെ, അവർ ഒരുപോലെ വിറച്ച് ലജ്ജിച്ചു പോകും. കൊല്ലൻ ഉളിയെ മൂർച്ചയാക്കി, തീക്കനലിൽ വേല ചെയ്ത് ചുറ്റിക കൊണ്ട് അടിച്ച് രൂപമാക്കി, ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കുന്നു. അവൻ വിശന്ന് ക്ഷീണിക്കുന്നു, വെള്ളം കുടിക്കാതെ തളർന്നു പോകുന്നു. ആശാരി തോത് പിടിച്ച് ഈയക്കോൽ കൊണ്ട് അടയാളമിട്ട് ചീകുളി കൊണ്ട് രൂപമാക്കുകയും വൃത്തയന്ത്രം കൊണ്ട് വരയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവനതിനെ മനുഷ്യാകൃതിയിലും പുരുഷ കോമളത്തിലും തീർത്ത് ക്ഷേത്രത്തിൽ വയ്ക്കുന്നു. ഒരുവൻ ദേവദാരുക്കളെ വെട്ടുകയും തേക്കും കരിവേലകും എടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവരെ കണ്ട് ഉറപ്പിക്കുകയും ഒരശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു. പിന്നെ അത് മനുഷ്യന് തീ കത്തിക്കാൻ ഉതകുന്നു, അവൻ അതിൽ കുറെയെടുത്ത് തീകായുകയും അത് കത്തിച്ച് അപ്പം ചൂടുകയും അതുകൊണ്ടൊരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് അതിനു മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു. അതിലൊരംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു, ഒരംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു. അങ്ങനെ അവൻ ചുട്ടു നിന്ന് തൃപ്തനാകുന്നു. അവൻ തീ കാഞ്ഞു, നല്ല തീ കുളിർ മാറി എന്ന് പറയുന്നു. അതിൻ്റെ ശേഷിപ്പ് കൊണ്ട് അവനൊരു ദേവനെ ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമേ, നീ എൻ്റെ ദേവനല്ലോ എന്ന് പറയുന്നു. അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നതുമില്ല. കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അടച്ചിരിക്കുന്നു. ഒരുത്തനും ഹൃദയത്തിൽ വിചാരിക്കുന്നില്ല, ഒരംശം ഞാൻ കത്തിച്ചു, കനലിൽ അപ്പം ചുട്ടു, ഇറച്ചിയും ചുട്ടു തിന്നു, ശേഷിപ്പ് കൊണ്ട് ഞാനൊരു മ്ലേച്ച വിഗ്രഹം ഉണ്ടാക്കുമോ, ഒരു മരമുട്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുമോ എന്നിങ്ങനെ പറവാൻ തക്കവണ്ണം ഒരുത്തനും അറിവുമില്ല, ബോധവുമില്ല എന്ന് തിരുവെടുത്ത് വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ 135:15-18 വരെ വാക്യങ്ങളിലും സ്തോത്രം. 115:4 വാക്യങ്ങളിലും സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വളരെ ശക്തമായി വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. അവിടെ വായിക്കുന്നു, ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും ആകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയെ ഉണ്ടാക്കുന്നവൻ അവയെ പോലെ ആകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ എന്ന് അവിടെ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിഗ്രഹാരാധനയും സ്തോത്രം ആരാധന മൂർത്തികൾ ആശ്രയിക്കുകയും ചെയ്യുന്നവരുടെ അന്തം എന്താകുമെന്ന് വേദപുസ്തകം വളരെ ഖണ്ഡിതമായി വ്യക്തമാക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം സ്തോത്രം 30:. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 30:20 വ്യക്തമാക്കുന്നു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിംബങ്ങളെയും പൊന്ന് പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെയും നിങ്ങൾ അശുദ്ധമാക്കും, അവയെ മലിനമായ ഒരു വസ്തു പോലെ എറിഞ്ഞു കളയുകയും പൊയ്ക്കോ എന്ന് പറയുകയും ചെയ്യുമെന്ന് അവിടെ വായിക്കുകയാണ്. നാം അതിന് പിന്നാലെ പോകേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് നാം വിശദീകരണം പറയേണ്ട ആവശ്യവുമില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ അവയെ നമസ്കരിക്കുന്നവരോട് ഓ ഇതല്ല യഥാർത്ഥ ദൈവമെന്നും ഇതല്ല സൃഷ്ടിതാവായ ദൈവമെന്നും അവർക്ക് ബോധം വരുത്തി അവരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുമ്പോൾ അവർ വിഗ്രഹങ്ങളെ എറിഞ്ഞു കളയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുപോലെ യെശയ്യാ പ്രവചനം 2:21 വാക്യത്തിൽ തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യൻ ആ നാളിൽ തുരപ്പനലിക്കും നരിച്ചീർന്നും എറിഞ്ഞു കളയുമെന്ന് വായിക്കുകയാണ്. 2 കൊരിന്ത്യലേഖനം 16:6 വാക്യം ഓ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പ്രഖ്യാപിക്കട്ടെ, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത എന്ന്. നാം നമസ്കരിക്കുന്ന ഇടം, നാം ആരാധിക്കുന്ന ഇടം ഒരു ദൈവാലയമായി തീരണമെങ്കിൽ ഈ വാക്യപ്രകാരം അവിടെ ഒരു വിഗ്രഹം പോലെ ഇല്ലാതിരിക്കണം. വിഗ്രഹമുള്ള ഇടം ദൈവാലയമല്ല, വിഗ്രഹാലയമാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനാലയങ്ങൾ ഇനി മേലിൽ വിഗ്രഹാലയമായി അധപ്പതിച്ച് പോകാതിരിക്കേണ്ടതിന് വിഗ്രഹങ്ങളെ നീക്കി ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് അതിനെ ശുദ്ധീകരിച്ച് നമ്മുടെ ഹൃദയങ്ങളെയും സ്തോത്രം വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് മനം തിരിയേണ്ടതിന് സമർപ്പിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. നമുക്ക് ചില ചുരുക്കം വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പിതാവേ, ഓ ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ മഹാകൃപയാൽ അങ്ങ് ഞങ്ങളോട് കാണിച്ച എല്ലാ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ തിരുക്കര നീട്ടണം, കൃപയാൽ പൊതിയണം, പൊനുനാമത്തെ മഹത്വപ്പെടുത്തണം, ഏറി ജയം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഞങ്ങൾക്ക് ധാരാളം കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് പൊതിയണം. അങ്ങയെ സ്നേഹിച്ചും അങ്ങയെ ആരാധിച്ചും അങ്ങയെ സേവിച്ചും അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നിത്യതയെ അവകാശമാക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിലൂടെ കർത്താവ് ഞങ്ങൾക്ക് തന്ന മുന്നറിയിപ്പിനായ സ്തോത്രം, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വിധങ്ങൾക്കായ സ്തോത്രം. തിരുകൃപയാൽ നിറയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.